ഹലോ, ഗുഡ്വാല മോർണിംഗ്. യെസ്, സമയം 7 മണി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ കാതിനരികിലെത്തിയ ആർജ് ലാവണ്യ. സൂപ്പർ ഹിറ്റ്സ് റെഡ് എഫ് എമ്മിൽ ഓൺ ദിസ് ബ്യൂട്ടിഫുൾ ഡേ, അതും 28-ാം തീയതി മാർച്ച് മാസം, ഒരു ചൊവ്വാഴ്ച ദിവസം. ഗൾഫ് രാജ്യങ്ങളിൽ ഞങ്ങൾ പൊടുന്നനെ മഴ പെയ്തു, വെള്ളം പൊങ്ങി, റോഡൊക്കെ മുങ്ങി, വീടൊക്കെ ചോരുകയും ചെയ്തു. പക്ഷെ നമ്മുടെ രാജ്യം കടുത്ത ചൂടിലേക്ക് കൂപ്പൂത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ചോർന്നുകൊണ്ടിരിക്കുന്ന ടെലിഫോൺ സംഭാഷണങ്ങളും ക്വസ്റ്റ്യൻ പേപ്പറുമാണ്. 10 കഴിഞ്ഞു പ്ലസ് 1. പോരട്ടെ, അങ്ങനെ പോരട്ടെ.
Trivandrum's number 1 morning show. Morning number 1.
Morning number 1.
With RJ Lavanya.
With RJ Lavanya.
ഇനി ചോർന്നതിന്റെ വഴി തപ്പി, ജോഗ്രഫി തപ്പി, ജുഡീഷ്യൽ അന്വേഷണവും മറ്റന്വേഷണങ്ങളും നടക്കുന്നു. എല്ലാത്തിനും ഒരു വഴി കാണണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം നമ്മുടെ മോർണിംഗ് നമ്പർ 1 സൂപ്പർ ഹിറ്റ്സ് 93.5 എഫ്എമ്മിൽ. നമ്മുടെ വഴി തനി വഴി. സോ ഫ്രണ്ട്സ്, വിഷിംഗ് യു ഓൾ എ ബ്യൂട്ടിഫുൾ, വണ്ടർഫുൾ, സക്സസ്ഫുൾ മോർണിംഗ് അഹെഡ്. കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ
ട്രിവാൻഡ്രംസ് നമ്പർ 1 മോർണിംഗ് ഷോ. മോർണിംഗ് നമ്പർ 1.
മോർണിംഗ് നമ്പർ 1
വിത്ത് ആർജെ ലാവണ്യ.
വിത്ത് ആർജെ ലാവണ്യ.
ആധാർ എല്ലാ കാര്യങ്ങൾക്കും നിർബന്ധമാക്കേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചത്. അത് അങ്ങനെ ആക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമുണ്ടോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മോർണിംഗ് നമ്പർ 1 സൂപ്പർ ഹിറ്റ്സ് 93.5 എഫ്എമ്മിൽ. ഫ്രണ്ട്സ്, ഒരുപാട് പേര് പ്രതികരിക്കുന്നുണ്ട്.
എന്റെ പേര് ജാനകി എന്നാണ്.
എവിടുന്ന ജാനകി വിളിക്കുന്നത്?
ഞാന് തോട് പുത്തൻ സ്ട്രീറ്റ് മണക്കാട് നിന്നാണ് വിളിക്കുന്നത്.
ജാനകി, ജാനി എന്താണ് അഭിപ്രായം, പറയൂ.
ആധാർ കാർഡ് നിർബന്ധമായിട്ടും ഈ ഈ സമയ ഈ ലോകത്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഇതായിട്ട് വന്നിരിക്കുകയാണ്.
ഓക്കെ.
കാരണം കഴിഞ്ഞാൽ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൂടെ ആധാർ വേണമെന്നാണ് എന്റെ അഭിപ്രായം. ഒരു 3 വയസ്സ് തൊട്ട്, 3 അല്ല 2 വയസ്സ് തൊട്ട് ആയിരുന്നാലും കുഴപ്പമില്ല. കാരണം കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും വെച്ച് നമുക്ക് മിസ്സാവുകയാണെങ്കിൽ ഈ ആധാർ കാർഡോ എടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവിടെ അടയാളം വെച്ചിട്ട് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ്, പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. അങ്ങനെ നമുക്ക് കുഞ്ഞിനെ അവരുടെ രക്ഷകർത്താവിലേക്ക് ഏൽപ്പിക്കാനുള്ള ഏക ഒരു മാർഗമാണ് ആധാർ കാർഡ് എടുക്കുക എന്നുള്ളത്. അത് കുഞ്ഞുങ്ങൾക്കായിരുന്നാലും വലിയവർക്കായിരുന്നാലും എടുക്കണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട്. നിർബന്ധമായിട്ട് എനിക്ക് പറയാനുള്ള അഭിപ്രായമാണ്.
സൽമാൻ, ആധാർ കാർഡ് നിർബന്ധമാക്കുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല.
അതെന്താണ് യോജിപ്പില്ലാത്തത്?
ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം ആധാർ കാർഡ് ഇംപ്ലിമെന്റ് ചെയ്തത് UPA ഗവൺമെന്റ് ആണ്. പല കേസുകളും സുപ്രീം കോടതിയിൽ നിൽക്കുന്നുണ്ട് ആധാറുമായിട്ട് ബന്ധപ്പെട്ട്. ഒരുപാട് കേസുകൾ ഇപ്പൊ സുപ്രീം കോടതി ഒരുമിച്ചാണ് കേട്ടോണ്ടിരിക്കുന്നത്. അതിലെല്ലാം സർക്കാർ എടുക്കുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധാർ ഒന്നിനും നിർബന്ധമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ സർക്കാർ അങ്ങനെ ഒരു നിലപാട് എടുക്കുമ്പോഴും ഇപ്പൊ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടോ, മൊബൈൽ നമ്പർ, നിലവിലുള്ള മൊബൈൽ നമ്പറുകൾ പോലും ആധാർ വഴി ലിങ്ക് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഒരു കാർഡിന്റെ ആവശ്യം നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷെ ഈ 100-110 കോടി ജനങ്ങൾക്കും ആധാർ ലഭ്യമായിട്ടില്ല. അത് പൂർണ്ണമായിട്ടും ലഭിച്ച് എല്ലാവരുടെ കയ്യിലും ഉണ്ട് എന്നതിന് ശേഷം ഇതൊക്കെ നിർബന്ധമാക്കുന്നതാണ് നല്ലത്. നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ കേൾക്കുന്നുണ്ട് പട്ടികളുടെ പേരില്, പൂച്ചകളുടെ പേരിലൊക്കെ ആധാർ കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്തൊരു സെക്യൂരിറ്റിയാണ് ഇതിനുള്ളത്? പിന്നെ ലോട്ട്സ് ഓഫ് പ്രൈവറ്റ് ഇൻഫർമേഷൻസ് ആണുള്ളത്. നമ്മുടെ വളരെ സ്വകാര്യ വിവരങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. എന്റെ ഒരു ആധാർ കാർഡ് ഞാൻ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. ഈ ഡീറ്റെയിൽസ് വേറൊരാൾക്ക് മിസ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ഇൻഫർമേഷൻസ് ആണ്, ഇലക്ട്രോണിക്കലി സ്റ്റോർഡ് ഇൻഫർമേഷൻസ് ആണ്. അത്രയും സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും നമ്മുടെ രാജ്യത്തുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല.
Trivandrum's number 1 morning show. Morning number 1.
Morning number 1.
With RJ Lavanya.
With RJ Lavanya.
പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടി എന്ന ഫിലിമിലെ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, യെസ്, ദിസ് ഇസ് ആർ ജെ ലാവണ്യ മോർണിംഗ് നമ്പർ 1-ൽ. നിങ്ങളുടെ കൂടെ എന്റെ കൂടെ ആട്ടിൻകുട്ടിയെ പോലെ ഒരാൾ ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്, പതുങ്ങി പതുങ്ങി. കാരണം ഞാൻ ചോദ്യം കേട്ടിട്ട് ആകെ ഞെട്ടിയിരിക്കുകയാണ്. ശരിക്കല്ലേ, ആധാർ കാർഡ് ഉണ്ടോ?
ഇല്ല.
എന്താ ഇല്ലാത്ത?
അതായത് ഈ ആധാർ കാർഡ് നിലവിൽ വരുന്ന സമയത്ത് ഞാൻ കൊല്ലത്ത് ഒരു കോളേജിൽ പഠിക്കുമായിരുന്നു. എന്റെ വീട്ടിലെല്ലാവർക്കും ഉണ്ട്, എന്റെ നാട്ടിലെല്ലാവർക്കും ഉണ്ട്, പക്ഷെ എനിക്ക് ഇതുവരെയും കിട്ടിയിരിക്കും.
റെഡ് എഫ് എമ്മിൽ എല്ലാവർക്കും ഉണ്ട്, ആ കിട്ടാത്തത് ആർ ജെ അഞ്ജലിക്ക് മാത്രമാണ്. സോ ഐ വാസ് തിങ്കിങ് ലൈക്ക്, അപ്പൊ ഇങ്ങനെ എല്ലാ ആധാർ കാർഡിനെ കുറിച്ച് എന്ത് ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഒക്കെ അറിയുന്ന ഒരു വ്യക്തിയാണ് അഞ്ജലി. അഞ്ജലിക്ക് പോലും ആധാർ കാർഡില്ല. അപ്പൊ നമുക്ക് സംശയം വരും, നമ്മുടെ നാട്ടിൽ എത്ര പേർക്ക് ആധാർ കാർഡ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ.
കാരണം കേട്ടു, ഏകദേശം 99.25%
കേട്ടോ,
0.75% ഞാനെന്ന് അറിയുന്നതിൽ എനിക്ക്
വളരെ സാധിക്കുന്നുണ്ട്. സി, അഞ്ജലി ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് ഒരു ആധാർ കാർഡ് എടുക്കുന്നത്? കാരണം പലതിനും ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഒരു ആധാർ കാർഡ് എടുക്കാൻ ഇതുവരെ തീരുമാനിച്ചില്ല?
കോളേജിൽ പഠിക്കുന്ന സമയത്ത് കോളേജിൽ പഠിക്കുന്നത് കൊണ്ട് എടുക്കാൻ പറ്റില്ല. അതിനുശേഷം നമ്മൾ വർക്കിംഗ് ആണല്ലോ. നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 6.5 അതുവരെയൊക്കെയാണ്, അല്ലെങ്കിൽ നോർമൽ വർക്കിംഗ് ടൈം അതാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്ത് പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഏത് അക്ഷയ സെന്ററാണ് തുറന്നിരിക്കുന്നത്?
പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ഇത്രയും എമർജൻസി ആയിട്ടും അതുപോലെ എല്ലാത്തിനും വേണ്ട ചെയ്യുന്ന ഒരു
ഡോക്യുമെന്റ്.
സത്യം. അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ഈ ആധാർ കാർഡ് എല്ലാത്തിനും നിർബന്ധമാക്കുമ്പോൾ നമുക്കത് എനിക്കത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഐഡന്റിഫിക്കേഷൻ കാർഡ് നമ്മുടെ ഒറ്റ കാർഡുള്ളൂ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ എന്നാണ് യു എയിലൊക്കെ അറിയപ്പെടുന്നത്. ആ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ മാത്രം മതി എന്ത് ചെയ്യാൻ. ഈവൻ ഒരു ഓൺലൈൻ ഒരു സാധനം മേടിക്കാൻ യു ജസ്റ്റ് ഹാവ് ടു ഡയൽ, കാരണം അതിനകത്ത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എത്ര ഉണ്ട്, എത്ര ലിമിറ്റ് ഉണ്ട്, ഇതെല്ലാം അതിനകത്ത് അറിഞ്ഞു. അപ്പൊ അത്തരത്തിലൊരു സംവിധാനമായിട്ടാണ് ശരിക്കും യു ഐ ഡി വന്നതെങ്കിലും ഈ പറഞ്ഞ പോലെ ചില ചില ന്യൂനതകൾ അതിന് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വാസ്തവം. എന്തൊക്കെ കാര്യങ്ങൾ അറിയണം ഇപ്പൊ അഞ്ജലിക്ക് അറിയേണ്ട ഫസ്റ്റ് കാര്യം എന്ന് വെച്ചാൽ ഇനി ഇപ്പൊ ആധാർ കാർഡ് ഒന്ന് എടുക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ്. അപ്പൊ അതുപോലെ അറിയണമെന്ന് ആഗ്രഹമുള്ള ഒരുപാട് പേരുണ്ട് അവിടെ എനിക്കറിയാം അല്ലേ. അപ്പം ഇനി കുറച്ച് സമയത്തിനുള്ളിൽ നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടാവും, ഹീ വിൽ ബി ക്ലിയറിംഗ് ഓൾ ദി ഡൗട്ട്സ്. അപ്പൊ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ കാര്യം എന്താണെന്ന് കേട്ടോളൂ കേട്ടോ.
ഇങ്ങനെ ഇവിടെ ശ്രോതാക്കൾക്കൊപ്പം ഞാനും കേൾക്കുന്നുണ്ടാവും,
കേൾക്കണം എന്നിട്ട്
ആധാർ എടുക്കാനുള്ള ഒരു പ്ലാനിലാണ് ഇനി
ആധാർ കാർഡ് എടുക്കുന്നത്. അക്ഷയ സെന്റർ എത്ര മണിവരെ തുറന്നിരിക്കും, ഏതൊക്കെ ദിവസം പ്രവർത്തിക്കും അതും ഞാൻ പറഞ്ഞുതരും, അതും കേൾക്കണം
കേട്ടോ.
വെരി ഗുഡ് ഗേൾ. ഓക്കെ, അപ്പൊ എന്തായാലും ഫ്രണ്ട്സ് നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം, അതിനിടയ്ക്ക് തിരിച്ചു വരാം. അപ്പത്തേക്കും നമ്മളോടൊപ്പം ആ ഒരു ഗസ്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടാവും. ഇത് മോർണിംഗ് നമ്പർ 1 സൂപ്പർ ഹിറ്റ്സ് 93.5 എഫ് എമ്മിൽ കേൾക്കൂ കേൾക്കൂ
കേട്ടുകൊണ്ടേയിരിക്കൂ.
Trivandrum's number 1 morning show. Morning number 1 with RJ Lavanya.
എന്റെ പേര് രഞ്ജിത്ത്, ഇംപ്ലിമെന്റേഷൻ മാനേജർ, കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ.
ഇപ്പൊ ഈ ആധാർ കാർഡ് ഇപ്പൊ ശരിക്കും എന്തിനൊക്കെയാണ് നിർബന്ധമാക്കിയിരിക്കുന്നത് നിലവിൽ?
ആധാർ കാർഡ് ഇപ്പോ കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയിരിക്കുന്ന ആദായ നികുതി അടയ്ക്കാൻ, പിന്നെ പാൻ കാർഡിന്, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയ്ക്കാണ് നിർബന്ധമാക്കിയിട്ടുള്ളത്. പിന്നെ ഇന്നലെ സുപ്രീം കോർട്ടിന്റെ ഒരു റൂളിംഗ് വന്നു, അതായത് ഇല്ലാത്ത കാരണം ഈ സാമൂഹ്യ ക്ഷേമ പെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങള് എന്തായാലും ആർക്കും നിഷേധിക്കരുത് എന്നുള്ളത്. അപ്പൊ ആധാർ ഉള്ളവർക്ക് ആധാർ നമ്പർ കൊടുക്കാം, അതില്ലാത്തവർക്കും ഈ സർവീസസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു.
ആധാർ കാർഡുകൾ പലതിനും നിർബന്ധമാക്കുമ്പോൾ അത് കിട്ടാതിരിക്കുന്ന ആൾക്കാർ, കിട്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത ആൾക്കാർ, ഏതിനൊക്കെ ഇത് ഉപയോഗിക്കണം, ഏതിനൊക്കെ ഉപയോഗിക്കണ്ട എന്ന കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ചെയ്ത് തരുന്നത് ഒരു എക്സ്പെർട്ട് ആണ്. സോ ഇന്ന് മോർണിംഗ് നമ്പറിൽ അവനോടൊപ്പമുണ്ട്.
എന്റെ പേര് രഞ്ജിത്ത്, ഇംപ്ലിമെന്റേഷൻ മാനേജർ, കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ.
ചിലപ്പോ പൊതുവെ ആൾക്കാരെ പറഞ്ഞൊരു കാര്യം വെച്ചാൽ ആധാർ കാർഡ് നിർബന്ധമാക്കുന്നതിന് മുമ്പ് ആധാർ കാർഡ് എല്ലാവരിലും എത്തിയിരിക്കണം എന്നുള്ളൊരു കാര്യം കൂടെ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ എത്ര ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു കണക്ക് പ്രകാരം?
കേരളത്തിലിപ്പോ 99.25% ആണ് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്കുകൾ പ്രകാരം 99.25% ആയിട്ടുണ്ട്.
അതുപോലെ തന്നെ 0 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ആധാർ കാർഡ് നിർബന്ധമാക്കിക്കൊണ്ടൊരു റൂള് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്റ്റാറ്റസ് എന്താണ്? ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അത് ആൾക്കാരിൽ എത്തുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ ആൾക്കാർ വന്ന്?
ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മള് അംഗൻവാടികൾ വഴി, അംഗൻവാടികളും അക്ഷയ സെന്ററുകളും ചേർന്നിട്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു 70% ആളുകളുടെ, കുട്ടികളുടെ എൻറോൾമെന്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഏജ് ഗ്രൂപ്പിലെ. പിന്നെ നമ്മളിപ്പോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ വയോധികരായ ആളുകൾ, ശാരീരിക ആവശ്യകതകൾ അല്ലെങ്കിൽ മാനസിക ആവശ്യകതകൾ എന്തെങ്കിലും ഉള്ള ആളുകൾ, അവരൊക്കെ വീട്ടുകളിൽ ചെന്നിട്ട് നമ്മൾ ആധാർ എൻറോൾമെന്റ് ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്.
ഓൾറെഡി ആധാർ എൻറോൾമെന്റ് ചെയ്ത ആൾക്കാർക്ക് ഇപ്പൊ ആധാർ കാർഡുകൾ കിട്ടാത്ത ആൾക്കാരുണ്ട്, ഒരു പക്ഷെ അതിന് കൊടുത്തിരിക്കുന്ന ആ സ്ലിപ്പ് മാത്രം യൂസ് ചെയ്യുന്നവർ, അപ്പൊ അങ്ങനെയുള്ളവർ എന്താ ചെയ്യേണ്ടത്?
എൻറോൾമെന്റ് കഴിഞ്ഞ ശേഷം ചിലപ്പോ അവർക്ക് ഒരു അറിയിപ്പ് കിട്ടിക്കാണില്ല, ആധാർ ആയി എന്നുള്ളതിനെ കുറിച്ച് ഒരു അറിയിപ്പ് കിട്ടിക്കാണില്ല. എൻറോൾമെന്റ് ചെയ്ത് കാണും, പിന്നെ അതിനുശേഷം ആധാർ ആയി കാണും. പക്ഷെ തപാലിലുള്ള എന്തെങ്കിലും ഡിലേ മൂലം ഇവർക്ക് ഈ ഡീറ്റെയിൽസ് എത്തിക്കാണില്ല. അവരടുത്തുള്ള അക്ഷയ സെന്റേഴ്സില് അല്ലെങ്കിൽ അക്ഷയ ജില്ലാ ഓഫീസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്, നമ്പർ പറയട്ടെ?
പറഞ്ഞോളൂ സർ.
1800-4251-1800.
ഓക്കെ, ഈ നമ്പറിലേക്ക് വിളിച്ചാൽ
അവർക്ക് അവരുടെ സ്റ്റേറ്റസ്, ആധാർ എൻറോൾമെന്റ് കഴിഞ്ഞ ശേഷം ഇപ്പോ എന്താണ് അതിന്റെ സ്റ്റേറ്റസ് എന്നുള്ളത്, ജനറേറ്റ് ആയോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ അക്ഷയ സെന്ററുകളിൽ ചെന്നാലും.
തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ നമ്മുടെ അഞ്ചിലെ അടക്കമുള്ള കുറെ ആൾക്കാർക്ക് ഇപ്പൊ ആധാർ കാർഡ് കിട്ടിയിട്ടില്ല, കിട്ടിയിട്ടില്ലെന്ന് അപ്ലൈ ചെയ്തിട്ട് പോലും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളവർ എന്താണ് ചെയ്യേണ്ടത്? ഇനി ആധാർ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടോ? അപ്പൊ അതിനെ കുറിച്ച് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ എടുക്കാം ഒരു കുഞ്ഞു കുട്ടി ബ്രേക്ക് ഓൺ യോൺ സൂപ്പർ ഹിറ്റ്സ് 93.5 റെഡ് എഫ് എം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേരിക്കൂ വിത്ത് മീ ആർ ജെ ലാവണ്യ.
എന്റെ പേര് രഞ്ജിത്ത്, ഇംപ്ലിമെന്റേഷൻ മാനേജർ, കേരള സ്റ്റേറ്റ് ഐ ടി മിഷൻ.
സാറ് പറഞ്ഞ പോലെ 99.25% ആണ് ഇപ്പം ആധാർ കാർഡുകൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ ബാക്കിയുള്ള പെർസെന്റേജ് ഓഫ് ആൾക്കാർ ആധാർ കാർഡ് എടുത്തിട്ടേ ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, അത് ഒരു പക്ഷേ എൻറോൾമെന്റ് പോലും ചെയ്തിട്ടില്ലാത്തവർക്ക് ഇനി എന്താണ് സാധ്യത?
അക്ഷയ സെന്ററുകൾ 700 അക്ഷയ സെന്ററുകള് കേരളത്തില് ആധാർ എൻറോൾമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പോ അക്ഷയ സെന്ററുകളിൽ ചെന്ന് എടുക്കാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അവിടെ ചെന്ന് എടുക്കുക, എൻറോൾമെന്റ് ചെയ്യുക. അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ള ആളാണെങ്കിൽ അക്ഷയ സെന്ററുകളിൽ അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ ഈ ടോൾ ഫ്രീ നമ്പർ ഇതിലെല്ലാം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അടുത്തുള്ള അക്ഷയ സെന്ററിൽ നിന്ന് അവരെ വീട്ടിൽ ചെന്ന് എൻറോൾമെന്റ് ചെയ്യും.
ഓക്കെ, എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് ഇപ്പൊ ഇനിയിപ്പോ ആധാർ കാർഡ് പുതിയതായിട്ട് എടുക്കേണ്ടവർക്ക് വേണ്ടത്?
ഒരു പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി ഡോക്യുമെന്റ്, അതായത് ഫോട്ടോ പതിച്ച ഒരു ഐഡന്റിറ്റി ഡോക്യുമെന്റ്, പിന്നെ ഒരു പ്രൂഫ് ഓഫ് അഡ്രസ് ഡോക്യുമെന്റ്. പ്രൂഫ് ഓഫ് അഡ്രസ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ റേഷൻ കാർഡ് ആവാം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ, വാട്ടർ ബിൽ, അങ്ങനെയുള്ള ഏതെങ്കിലും രേഖകളാവാം.
ഓക്കെ, ഒരു പക്ഷെ വാടക വീട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഒരു പക്ഷെ ഐഡി കാർഡ് പഴയ വാടക വീട്ടിലായിരിക്കും അഡ്രസ്, പുതിയ വാടക വീട്ടിലായിരിക്കും താമസിക്കുന്നത്, അങ്ങനെ സാഹചര്യം വരികയാണെങ്കിലോ?
അങ്ങനെയുള്ള ആളുകൾക്ക് തഹസിൽദാരുടെ അല്ലെങ്കിൽ അവിടുത്തെ MLA ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ മതി, അതായത് ഇന്ന വീട്ടിലാണ് താമസിക്കുന്നത്, തഹസിൽദാരുടെയും മതി. പിന്നെ റെന്റ് അഗ്രിമെന്റ് ഇതെല്ലാം യൂസ് ചെയ്യാം.
ഓക്കെ, സൺഡേയും വർക്കിംഗ് ആണോ സാർ അക്ഷയ സെന്ററുകൾ?
ഇല്ല, സാറ്റർഡേ വരെ ഉള്ളൂ അക്ഷയ സെന്റേഴ്സ്. പിന്നെ ക്യാമ്പുകൾ എന്തെങ്കിലും ഇപ്പൊ റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ ഏതെങ്കിലും ബാലസദനം അല്ലെങ്കിൽ വൃദ്ധസദനം അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞായറാഴ്ച ക്യാമ്പൊക്കെ നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്.
ഓക്കെ, തീർച്ചയായും സാർ. പല ആൾക്കാരും പറയുന്നത് ആധാർ എല്ലാത്തിനും നിർബന്ധമാക്കുന്നതിന് മുമ്പ് ആധാർ മാത്രം നമുക്കുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ നമ്പർ ആയിട്ടോ കാർഡായിട്ടോ മാറ്റണം എന്നാണ്. സോ ദാറ്റ് ഈ 1000 കാർഡുകൾ കൊണ്ട് നടക്കേണ്ട കാര്യമല്ലോ. സോ അതിനെ കുറിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടോ?
അല്ല, ഒരു ഏകീകൃത രേഖ വേണം എന്നുള്ള ഒരു ആവശ്യത്തിൽ നിന്നാണ് ആധാറിന്റെ മീൻസ് ആധാർ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്. പല ആളുകളും പല കാർഡുകളും ക്യാരി ചെയ്യുന്നത് നമുക്കൊരു എന്താണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ഇത്രയും കാർഡുകൾ ക്യാരി ചെയ്യണം, ഓരോ ആവശ്യത്തിനും ഓരോ കാർഡ്, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഏകീകൃത രേഖ എന്നുള്ള രീതിയിൽ ആധാറിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിയത്.
എന്തായാലും സന്തോഷം ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് പാസ് ചെയ്തു.
താങ്ക് യു വെരി മച്ച്.
ഓക്കെ.